Yesterday we began to look at two of the mysteries that are mentioned in the New Testament.
പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രണ്ട് മർമ്മങ്ങളെക്കുറിച്ച് ഇന്നലെ നാം നോക്കുവാൻ തുടങ്ങിയിരുന്നു.
And we said that the word mystery is not found in the Old Testament.
പഴയ നിയമത്തിൽ ഇങ്ങനെ മർമ്മം എന്നൊരു വാക്ക് വരുന്നില്ല എന്ന് നാം പറഞ്ഞു.
God's word, the Bible, is the only book in the world that is inspired and written by God himself.
ദൈവത്താൽ തന്നെ നിവേശിതമായി എഴുതപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ഏക പുസ്തകം വിശുദ്ധ വേദപുസ്തകം മാത്രമാണ്.
And even though all Christians will say it is God's word,
എല്ലാ ക്രിസ്ത്യാനികളും അത് ദൈവവചനം ആണ് എന്ന് പറയും എങ്കിൽ തന്നെ
I don't think they really believe it.
അവർ എല്ലാവരും യഥാർത്ഥമായും അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല.
If you believe that there's only one book written in the world by God, you would study it more carefully than any other book in the world.
ദൈവത്താൽ എഴുതപ്പെട്ട ഒരേ ഒരു പുസ്തകം മാത്രമാണ് ലോകത്തിലുള്ളത്, അത് വേദപുസ്തകമാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ആ പുസ്തകം പഠിക്കുന്നതിന് നിങ്ങൾ വളരെ ഉത്സാഹമുള്ളവരായിരിക്കും.
If you believe that your spiritual relationship with God is more important than anything else on earth, and that this is the only book that guides us, you would study it carefully.
ദൈവത്തോടുള്ള ബന്ധം നമുക്കുണ്ടാകുവാൻ നമ്മെ സഹായിക്കുന്ന ഏക പുസ്തകം ഈ ബൈബിളാണ് എന്ന് നാം വിശ്വസിച്ചാൽ അത് പഠിക്കുവാൻ നമ്മൾ എത്ര ഉത്സാഹമുള്ളവരായിരിക്കണം.
And when we study it carefully, we'll discover a lot of things which are different from what our human logic and understanding tells us.
നമ്മുടെ മാനുഷികമായ ബുദ്ധിയും നമ്മുടെ അറിവും നമുക്ക് പറഞ്ഞു തരുന്നതിലും അപ്പുറമായിട്ടുള്ള പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ നിന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
For example, I have found that most Christians I have met have no understanding of what humility really means.
ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട്, മിക്കവാറും വിശ്വാസികൾക്ക് താഴ്മ എന്നത് എന്താണ് എന്ന വ്യക്തമായിട്ടുള്ള ഒരു അറിവില്ല.
They've got their own ideas of humility which they've got from the dictionary and not by looking at the example of Jesus.
യേശുവിൽ നിന്ന് നോക്കി പഠിക്കാതെ ഡിക്ഷണറിയിൽ നിന്ന് താഴ്മ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആണ് പല വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കുന്നത്.
സോ by the dictionary definition of humility, Jesus was not humble when he drove people out of the temple for making money in the name of God.
ഒരു ഡിക്ഷണറിയിലുള്ള താഴ്മയുടെ നിർവചനം എടുത്തു വെച്ച് നമ്മൾ നോക്കിയാൽ യേശു ദേവാലയത്തിൽ നിന്നും കച്ചവടക്കാരെയൊക്കെ ആട്ടിപ്പുറത്താക്കിയത് താഴ്മയുള്ള ഒരു ആളായിട്ട് യേശുവിനെ അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
Jesus said, learn from me, for I am humble.
എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ, എന്തെന്നാൽ ഞാൻ താഴ്മയുള്ളവനാണ്.
There are many, many other things like that. I found my whole way of thinking changed when I studied the scriptures.
ഇങ്ങനെയുള്ള മറ്റ് പല കാര്യങ്ങളിലും എന്റെ സ്വയമായിട്ടുണ്ടായിരുന്ന ചിന്താഗതികൾ വേദപുസ്തകം വെച്ച് ഞാൻ പഠിച്ചപ്പോൾ അത് മാറി വന്നതായി ഞാൻ കണ്ടു.
And I found that most things that Christians believe were not in the scriptures.
മറ്റൊരു കാര്യം ഞാൻ കണ്ടെത്തിയത്, ക്രിസ്ത്യാനികൾ സത്യമെന്ന് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും വേദപുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളുമാണ്.
And that the way many Christians preached and sang was not the way scripture taught.
മിക്കവാറും ക്രിസ്ത്യാനികൾ പ്രസംഗിച്ചതും പാടിയ വിധങ്ങളുമൊക്കെ വേദപുസ്തകത്തിൽ കാണപ്പെടുന്ന വിധം അല്ല.
I'll give you one or two examples.
ഞാൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാം.
It's just to encourage you to study the scriptures more carefully.
നിങ്ങളെ വേദപുസ്തകം വളരെ ശ്രദ്ധയോടെ പഠിക്കുവാൻ ഉത്സാഹിപ്പിക്കേണ്ടതിനാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്.
All the songs I have ever heard in my life about the rose of Sharon and the lily of the valley refer to Jesus Christ.
ഞാൻ കേട്ടിട്ടുള്ള ഷാരോണിലെ പനിനീർ പുഷ്പം, റോസാപ്പൂവ്, താഴ്വരയിലെ താമര അല്ലെങ്കിൽ ലില്ലി, ഇതെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് ആണ് പ്രതിപാദിക്കുന്നത്.
But the Song of Solomon, the Rose of Sharon, is the bride.
എന്നാൽ ഉത്തമഗീതത്തിൽ ഷാരോണിലെ പനിനീർ പുഷ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ബ്രൈഡ് അല്ലെങ്കിൽ കാന്തയെ കുറിച്ചാണ്.
I stand up here and tell you I am the Rose of Sharon.
ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്, ഞാൻ താഴ്വരയിലെ ഞാൻ ഷാരോനിലെ ഞാൻ ഷാരോനിലെ പനിനീർ പുഷ്പവുമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ
you'd go on thinking that I am proud and blasphemous.
നിങ്ങൾ ചിന്തിക്കും ഞാൻ വളരെ നിഗളിയും ഞാൻ ദൈവദൂഷണം പറയുന്ന ഒരു വ്യക്തിയുമാണ് എന്ന്.
No, I am being scriptural because I am the bride of Christ.
എന്നാൽ ഞാൻ വളരെ വേദപുസ്തകത്തിനനുസാരമായി തന്നെയാണ് ഞാൻ പ്രതിപാദിച്ചത്, കാരണം ഞാൻ യേശുവിന്റെ മണവാട്ടിയാണ്.
But because most Christians, their theology is not from scripture, it is from the songs that people have written which they haven't studied the Bible carefully.
എന്നാൽ മിക്ക വിശ്വാസികളും ബൈബിള് ശരിയായ വിധത്തിൽ പഠിക്കാത്തതുകൊണ്ട് അവരുടെ ദൈവശാസ്ത്രം മറ്റുള്ളവരെഴുതിയ പാട്ടുകളിൽ നിന്നാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്.
ഫോർ എക്സാമ്പിൾ ദേർ ആർ സോങ്സ് അബൌട്ട് അറ്റ് ദ ഫുട്ട് ഓഫ് ദ ക്രോസ്.
പല പാട്ടുകളിലും ക്രൂസിന്റെ താഴെ, ക്രൂസിന്റെ താഴെ എന്നുള്ള പ്രയോഗമുണ്ട്.
ഇറ്റ്സ് നെവർ ഫൗണ്ട് ഇൻ സ്ക്രിപ്ചർ. ഇൻ സ്ക്രിപ്ചർ ഇറ്റ് ഈസ് ഓൺ ദ ക്രോസ്, ക്രൂസിഫൈഡ് ഓൺ ദ ക്രോസ്.
എന്നാൽ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നില്ല, അത് ക്രൂസിന്മേൽ എന്നാണ് നമ്മൾ കാണുന്നത്.
Or what we just sang about being washed, having a bath in the blood of the lamb is never found in scripture.
നമ്മൾ ഇപ്പോൾ പാടിയ പാട്ടിലുണ്ട് കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ കുളിച്ചോ, അങ്ങനെയുള്ള ഒരു പ്രയോഗം, കുഞ്ഞാട്ടിന്റെ രക്തത്തിൽ കുളിച്ചോ എന്നുള്ള പ്രയോഗം ബൈബിളിൽ കാണുന്നില്ല.
If you read in the epistles,
എന്നാൽ നമ്മൾ ലേഖനങ്ങളിൽ വായിക്കുമ്പോൾ,
you never read once about Jesus being the lamb of God.
ഒരു പ്രാവശ്യം പോലും യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന നിലയിൽ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടില്ല.
That was exclusively used among the Jews who knew what a lamb was in sacrifice.
അത് യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് യാഗ മൃഗമായ ആട്ടിൻകുട്ടിയെക്കുറിച്ച് അവർക്ക് നല്ല അറിവുണ്ടായിരുന്നു, അവരുടെ ഇടയിൽ മാത്രമാണ് അങ്ങനെയുള്ള പ്രയോഗം ഉപയോഗിച്ചത്.
Paul never used that expression when speaking among the Gentiles.
എന്നാൽ വിജാതീയരായിട്ടുള്ള ആളുകൾക്ക്, ആളുകളോട് പ്രസംഗിച്ചപ്പോഴും അവർക്ക് ലേഖനം എഴുതിയപ്പോൾ പോൾ അങ്ങനെ ഒരു പ്രയോഗം ഒരിക്കലും ഉപയോഗിച്ചില്ല.
ദീസ് ആർ ഇമ്പോർട്ടന്റ് വെൻ വി സീക്ക് ടു ബി എ വിറ്റ്നസ് ടു എ നേഷൻ ഓഫ് നോൺ ക്രിസ്ത്യൻസ്.
ഒരു ക്രിസ്ത്യാനികളല്ലാത്ത ഒരു രാജ്യത്തെ ജനത്തോട് നാം സുവിശേഷം പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
ദീസ് ആർ നോട്ട് ന്യൂ ടീച്ചിങ്സ്. യു റീഡ് ദി എപ്പിസോഡ്സ്, യു ടേക്ക് എ കൺകോർഡൻസ് ആൻഡ് സീ ഇഫ് ജീസസ് ഈസ് കോൾഡ് ദി ലാംബ് ഓഫ് ഗോഡ് എനിവെയർ ആഫ്റ്റർ ദി ഗോസ്പൽ.
ഇതൊരു പുതിയ ഉപദേശമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ ഒരു കൺകോർഡൻസ് എടുത്തു വെച്ച് നിങ്ങൾ
യു ബി
കുഞ്ഞാട് എന്നുള്ള പ്രയോഗം പുതിയ നിയമത്തിൽ ലേഖനങ്ങളിൽ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന്
ശ്രദ്ധിക്കുക.
പത്രോസിന്റെ ലേഖനത്തിൽ ഒരു കുഞ്ഞാടിനെ എന്നതുപോലെ, കുഞ്ഞാടിനെ പോലെ
ഒരിക്കലും
യേശുവിനെ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന പ്രയോഗം
ലേഖനങ്ങളിൽ.
ഇതൊക്കെ വെറും നിസാര കാര്യങ്ങളല്ലേ, ചെറിയ കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾ
ചിന്തിച്ചേക്കാം.
എന്നാൽ ഇങ്ങനെയുള്ള ശ്രദ്ധയില്ലായ്മയാണ് ദൈവവചനം നന്നായി അറിയുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമായി
നിൽക്കുന്നത്.
ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയട്ടെ,
ദ വേർഡ് സിൻഫുൾ നേച്ചർ ഈസ് നെവർ ഫൗണ്ട് ഇൻ സ്ക്രിപ്ചർ.
പാപ സ്വഭാവം, സിൻഫുൾ നേച്ചർ എന്ന വാക്ക് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും.
ബിക്കോസ് പീപ്പിൾ യൂസ് ദാറ്റ് വേർഡ്.
എന്നാൽ ആളുകൾ ആ വാക്ക് പലപ്പോഴും പ്രയോഗിക്കുന്നത്
ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ ഫ്ലഷ് ആൻഡ് ദി ഓൾഡ് മാൻ.
അതുകൊണ്ട് ജഡം എന്നതും പഴയ മനുഷ്യൻ എന്നതും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു.
വെൻ വി റീഡ് സ്ക്രിപ്ചർ കെയർലെസ്ലി,
എന്നാൽ അശ്രദ്ധയോടെ നാം വേദപുസ്തകം വായിച്ചാൽ,
വി ഡോണ്ട് സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓൾഡ് കവനന്റ് ആൻഡ് ദി ന്യൂ കവനന്റ് ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് സീരിയസ്.
നമുക്ക് പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്.
മെനി മെനി തിങ്സ് ലൈക്ക് ദിസ് ദാറ്റ് ഐ ഹാവ് ഫൗണ്ട്,
ഇങ്ങനെയുള്ള
പർട്ടിക്കുലർലി ഇൻ ക്രിസ്ത്യൻ ഹിംസ്,
ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ പ്രത്യേകിച്ചും ക്രിസ്തീയ പാട്ടുകളിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
ഫോർ എക്സാമ്പിൾ,
ഒരു ഉദാഹരണം പറഞ്ഞാൽ,
ഐ ഹാവ് നോട്ടീസ്ഡ് മോസ്റ്റ് ക്രിസ്ത്യൻസ് നെവർ പ്രേ ടു ഗോഡ് സെയിങ് ഫാദർ.
മിക്കവാറും ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്ത് ഞാൻ കേൾക്കാറില്ല.
കർത്താവേ ഓർ ഇൻ തമിഴ് ആണ്ടവരെ,
തമിഴില് ആണ്ടവരെ എന്നോ മലയാളത്തിലെ കർത്താവേ എന്നൊക്കെയാണ് ദൈവത്തെ പലരും അഭിസംബോധന ചെയ്യുന്നത്. അതിൽ തെറ്റൊന്നുമില്ല.
ഐ ടോൾഡ് യു യെസ്റ്റർഡേ വി കാൻ പ്രേ ടു ദി ലോർഡ് ജീസസ്.
ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം.
ഐ ഹാവ് ആസ്ക്ഡ് മൈസെൽഫ് വൈ ഈസ് ഇറ്റ് ക്രിസ്ത്യൻസ് ആർ സോ റിലക്റ്റന്റ് ടു പ്രേ ലൈക്ക് ജീസസ് സെഡ് വെൻ യു പ്രേ സേ ഔർ ഫാദർ.
യേശു പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ മിക്കവാറും ക്രിസ്ത്യാനികൾക്കും വിമുഖതയുള്ളത് എന്താണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്.
I'll tell you what happened to me when I changed my praying to pray the way Jesus taught us to pray.
ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ യേശു നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ എന്ത് വ്യത്യാസമാണ് എനിക്കുണ്ടായത്. എന്നെ അത് ആകുല ചിന്തകളിൽ നിന്നും സ്വതന്ത്രനാക്കി, എന്നെ അത് നിരാശയിൽ നിന്നും സ്വതന്ത്രനാക്കി,
and insecurity,
എന്നെ അത് അരക്ഷിതമായിട്ടുള്ള ഒരു ഒരു ചിന്താഗതി അരക്ഷിതാവസ്ഥയിൽ നിന്നും എനിക്ക് മോചനം തന്നു.
And from being an orphan, because I had a father now.
ഞാനൊരു അനാഥനാണ് എന്നുള്ള ആ ചിന്തയിൽ നിന്നും എനിക്കത് വിടുതൽ തന്നു. കാരണം എനിക്കൊരു സ്വർഗത്തിൽ എനിക്കൊരു പിതാവുണ്ട്.
One of the most important decisions I made more than 45 years ago.
45 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം.
I said I will never follow what other Christians teach unless I can see it in the Bible.
ഞാൻ ഇങ്ങനെ തീരുമാനിച്ചു, ബൈബിളിൽ കാണാതെ മറ്റ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ ഞാൻ അങ്ങ് ചെയ്യുകയില്ല.
And I will not believe what they teach.
അവർ പഠിപ്പിക്കുന്നത് ഞാൻ ബൈബിളിൽ കാണാത്തിടത്തോളം കാലം ഞാനത് വിശ്വസിക്കുകയില്ല.
And I will not accept what they say if I see it different in the Bible.
ബൈബിളിൽ വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു കാര്യമാണ് ഞാൻ കാണുന്നതെങ്കിൽ മറ്റ് ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുന്നത് ഞാൻ
പഠിപ്പിക്കുകയുമില്ല.
ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും വ്യത്യസ്തമായൊരു നിലയിലാണ് വിശ്വസിക്കുന്നതെങ്കിലും ഞാൻ ബൈബിൾ പഠിപ്പിക്കുന്നത് മാത്രമാണ് ഞാൻ വിശ്വസിക്കാൻ.
That's how I discovered the difference between grace and mercy.
അങ്ങനെയാണ് കൃപയും കരുണയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാക്കുവാൻ ഇടവന്നത്.
Nobody taught me.
എന്നെ ആരും അത് പഠിപ്പിച്ചു.
That's how I discovered the difference between new covenant and the old covenant.
അങ്ങനെ തന്നെയാണ് പുതിയ ഉടമ്പടിയും പഴയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എനിക്ക് മനസ്സിലായത്.
That's why I don't call God Jehovah and I don't even sing any songs about Jehovah. I pray to the Father.
ഞാൻ അതുകൊണ്ടാണ് ദൈവത്തെ യഹോവ എന്ന് വിളിക്കുകയോ യഹോവ എന്ന് സംബോധന ചെയ്യുന്ന പാട്ടുകളോ പാടാതിരിക്കുകയും ഞാൻ ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുകയും.
Because I'm not a Jew.
ഞാനൊരു യഹൂദനല്ല.
All right for them to call him Jehovah, I call him Father.
യഹൂദന്മാർക്ക് ദൈവത്തെ യഹോവ എന്ന് വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ദൈവം പിതാവാണ്.
We have a lot of songs with Jehovah.
നമ്മുടെ ഇടയിൽ പാടുന്ന പല പാട്ടുകളിലും യഹോവ എന്ന പ്രയോഗമുണ്ട്.
Yeah, a lot of people sing it. When it comes to those lines, I don't sing it.
അങ്ങനെയുള്ള ലൈനുകൾ യഹോവ എന്ന് പറയുന്ന ലൈനുകൾ വരുമ്പോൾ പലരും പാടുന്നുണ്ട്, പക്ഷേ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറില്ല.
I say Father.
ഞാൻ അവിടെ പിതാവേ എന്നാണ് ഉപയോഗിക്കുന്നത്.
But you say, isn't that his name?
നിങ്ങൾ ഇങ്ങനെ ചോദിച്ചേക്കാം, യഹോവ യഹോവ എന്നുള്ള ദൈവത്തിന്റെ നാമം തന്നെയല്ലേ?
That's right.
അത് ശരിയാണ്.
But if one of my children came to me and said, Mr. Poonen, I'd like to talk to you.
ഒരു എന്റെ ഒരു മകൻ എന്റെ അടുത്ത് വന്ന്, മിസ്റ്റർ പുന്നൻ, എനിക്ക് താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ,
I say, son, are you angry with me? Why are you calling me by that name?
ഞാൻ ഇങ്ങനെ ചോദിക്കും, മകനെ, നിനക്ക് എന്താ എന്നോട് ദേഷ്യമാണോ? അതുകൊണ്ടാണോ നീ എന്നെ അങ്ങനെ വിളിച്ചത്?
You should call me daddy. Other people can call me Mr. Poonen.
മറ്റുള്ളവർക്ക് എന്നെ മിസ്റ്റർ പുന്നൻ എന്ന് വിളിക്കാം, എന്നാൽ നിനക്ക് എന്നെ ഡാഡി എന്ന് വിളിച്ചുകൂടെ?
Even if they call me brother Zach, I'll think they're angry with me.
അവർ എന്നെ എന്റെ മക്കൾ എന്നെ ബ്രദർ സാഹിക് എന്ന് വിളിച്ചാൽ പോലും ഞാൻ ചിന്തിക്കും അവർക്ക് എന്തോ എന്നോട് എന്തോ കോപം ഉണ്ട്.
Let me ask all of you holy people sitting here.
ഇവിടെ ഇരിക്കുന്ന വിശുദ്ധരായിട്ടുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ.
Great Bible scholars.
വളരെ ബൈബിൾ പണ്ഡിതന്മാരായ നിങ്ങളോട്.
Elder brothers.
മൂപ്പന്മാരായ സഹോദരന്മാരെ.
What do you call your father in heaven? Tell me.
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത്?
It will change your life if you do what Jesus told you to do.
നിങ്ങളുടെ ജീവിതം അത് മാറി മറിയും. യേശു പഠിപ്പിച്ചതുപോലെ നിങ്ങൾ പിതാവിനെ.
If not ever before, make a decision today that you will only follow the scriptures.
ഇതുവരെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക, നിങ്ങൾ വേദപുസ്തകം മാത്രം അനുസരിക്കും.
You know what Jesus said?
യേശു എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ?
Do what I tell you.
ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുന്നു.
You will build your house on a rock which no storm, flood, rain can ever collapse.
ഒരു കൊടുങ്കാറ്റിനോ ഒരു പ്രളയത്തിനോ മറ്റൊരു ഭൂമികുലുക്കത്തിനോ ഒന്നും നശിപ്പിക്കാൻ സാധിക്കാത്ത പാറമേൽ പണിത ഒരു ഭവനം പോലെയായിരിക്കും നിങ്ങളുടെ
ക്രിസ്ത്യാനികൾ.
നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആടി ഉലയുന്ന ഒരു ജീവിതമായിരിക്കുന്നത്? എന്താണ് യേശു പഠിപ്പിച്ചത് എന്ന് പോലും നിങ്ങൾക്ക് വ്യക്തമായി അറിയത്തില്ല. നിങ്ങൾ ബൈബിൾ വായിക്കാത്തതുകൊണ്ട് മറ്റുള്ള ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുന്നു.
Look at the way preachers ask for money today.
നിങ്ങൾ ഇന്ന് പ്രസംഗകര് പലരും പണത്തിന് വേണ്ടി ചോദിക്കുന്ന വിധമൊന്ന് ശ്രദ്ധിക്കുക.
Do you see one apostle or Jesus ever asking people for money?
ഏതെങ്കിലും ഒരു അപ്പോസ്തലനോ യേശുവോ ഒരിക്കലെങ്കിലും പണം ചോദിക്കുന്നതായിട്ട് നിങ്ങൾ വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ?
Then how can you support these crooked people?
ഇങ്ങനെയുള്ള വളരെ കൂർമ്മബുദ്ധികളായിട്ടുള്ള ആൾക്കാരെ പണം ചോദിക്കുന്നത് പിന്നെ എങ്ങനെയാണ്?
How can they claim to be representatives of Jesus Christ?
അവർക്ക് എങ്ങനെയാണ് യേശുവിന്റെ പ്രതിനിധികളാണ് എന്ന് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കാൻ
സാധിക്കും? There are millions of people, Christians, who sit with their mouths open and say, "Oh, he's a great man of God."
എന്നാൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് തുറന്ന വായുമായിട്ടിരുന്ന് ഇതാ ഒരു ദൈവമനുഷ്യൻ എന്ന്
പറയാറുണ്ട്.
ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്നും വേദപുസ്തകം അറിയാത്തവരായും.
I'm sorry to say we have thousands of people in our churches who don't know the Bible, even though they have heard it.
വളരെ വർഷങ്ങളായി കേട്ടിട്ടും വേദപുസ്തകം ശരിയായി അറിയാത്ത ആയിരക്കണക്കിന് വിശ്വാസികൾ നമ്മുടെ ഇടയിലും ഉണ്ട്.
The power of tradition is so strong.
എന്തെന്നാൽ പാരമ്പര്യത്തിന്റെ ആ പിടി അതത്ര ശക്തമായ ഒരു പിടിയാണ്, ഒരു ബന്ധനമാണ്.
That is why the Pharisees could never understand Jesus.
അതുകൊണ്ടാണ് പരീശന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോയത്.
One of the things I saw in the new gospel.
പുതിയ നിയമത്തിൽ അതിന്റെ സുവിശേഷങ്ങളിൽ ഞാൻ കണ്ട ഒരു കാര്യം,
No matter how much Jesus preached.
യേശു എത്രമാത്രം ശക്തമായി പ്രസംഗിച്ചിട്ടും
the power of tradition was so strong that people couldn't give it up.
പാരമ്പര്യത്തിന്റെ ശക്തി, അതിന്റെ ബന്ധനം ഇത്ര ശക്തമായിരുന്നു, അതുകൊണ്ട് അത് വിട്ടു പുറത്തു വരുവാൻ ജനങ്ങൾക്ക് പലർക്കും സാധിച്ചില്ല.
For years the Jewish people had felt that when the Messiah comes he'll deliver us from the Roman Empire and make the Jewish nation the greatest nation on earth.
വർഷങ്ങളായി യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത് അവരുടെ മെസ്സിഹ വരുമ്പോൾ അവരെ റോമൻ ആധിപത്യത്തിൽ നിന്ന് കീഴിൽ നിന്ന് മോചിപ്പിച്ച് അവരെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു രാജ്യമാക്കി തീർക്കുമെന്നാണ്.
That's why they couldn't accept Jesus because he was not fighting with any of those Roman people.
അതുകൊണ്ടാണ് യേശു റോമാക്കാർക്കെതിരായി ഫൈറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാതെ ഒക്കെ ഇരുന്നതുകൊണ്ട് അവനെ സ്വീകരിക്കുവാൻ അവർ
വിമുഖരായി.
എന്നാൽ അവൻ 12 പേരെ തനിക്ക്
ചുറ്റും
ഈ 12 പേരിലേക്ക് ദൈവരാജ്യത്തിന്റെ തത്വങ്ങൾ വളരെ വളരെ പല പ്രാവശ്യം പറഞ്ഞ് യേശു അവരുടെ മനസ്സിൽ ആ തത്വങ്ങൾ
നൽകി. They heard him say before Pilate, "My kingdom is not of this world, otherwise my servants will fight."
അവർ യേശു പിലാത്തോസിനോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, എന്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നെങ്കിൽ എന്റെ സേവകന്മാർ എനിക്കായി
യുദ്ധം.
എന്നാൽ അവൻ ഈ പഠിപ്പിച്ചതെല്ലാം കഴിഞ്ഞിട്ടും
ഓൺ ദ ലാസ്റ്റ് ഡേ ദ ജീസസ് വാസ് ഓൺ എർത്ത്,
യേശു ഭൂമിയിൽ ഉണ്ടായിരുന്ന അവസാനത്തെ ആ ദിവസം,
ബിഫോർ ഹി വെന്റ് അപ് ടു ഹെവൻ,
അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ്,
ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദേ ആസ്ക്ഡ് ഹിം വാസ് ദിസ്,
അവനോട് തന്റെ ശിഷ്യന്മാർ ചോദിച്ച അവസാനത്തെ ആ ചോദ്യം എന്തായിരുന്നു?
Acts 1:5.
അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായത്തിലെ
5:6
ആറാം വാക്യം,
Lord, are you going to make Israel now the biggest nation in the world?
കർത്താവെ, ഇപ്പോഴാണോ നീ ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രാജ്യമാക്കി തീർക്കാൻ പോകുന്നത്?
If I were there, I said, "Oh no, you mean you still haven't understood what I'm trying to tell you?"
ഞാനായിരുന്നു യേശുവിന്റെ സഹായത്തിൽ ഞാൻ നിങ്ങളെ പറഞ്ഞേനെ, ഓ എന്തൊരു കഷ്ടമാണിത്, നിങ്ങൾക്ക് ഇതുവരെ കാര്യങ്ങൾ മനസ്സിലായില്ലേ?
Jesus was more patient with them.
എന്നാൽ യേശു വളരെ വളരെ അവരോട് ദീർഘക്ഷമയുള്ളവനായിരുന്നു.
There you see the power of tradition.
അവിടെ നമുക്ക് പാരമ്പര്യത്തിന്റെ ആ ശക്തി എത്രയുണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും.
You don't realize how much the power of your inherited Christian tradition is influencing many things in your life right now.
നിങ്ങൾക്ക് പാരമ്പര്യമായി ലഭിച്ച ആ പാരമ്പര്യത്തിന്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെ എത്രയധികം സ്വാധീനിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ അറിയുന്നില്ല.
It's a bigger battle to be free from tradition than to be free from sin.
പാപത്തിൽ നിന്ന് സ്വതന്ത്രമാവുക എന്നതിനേക്കാളും ദുഷ്കരമായ ഒരു കാര്യമാണ് പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാകുക എന്നുള്ളത്.
And tradition can hinder you from following the Lord as much as sin can.
പാരമ്പര്യം പാപത്തെ പോലെ തന്നെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ്.
We must fight the battle against sin. We must fight the battle against tradition.
നാം പാപത്തിനെതിരായ പോരാട്ടം ശക്തമായി പോരാടണം. അതുപോലെ തന്നെ പാരമ്പര്യ ബന്ധനങ്ങൾക്കെതിരായുള്ള പോരാട്ടത്തിലും നാം ശക്തമായി മുന്നേറണം.
Like it says, we must lay aside every sin that besets us, Hebrews 12, and put away all the weights that we have.
നമ്മെ മുറുകെ പറ്റുന്ന പാപം വിട്ട് മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഉള്ള ബന്ധനങ്ങൾ, നമ്മുടെ കാലിന്മേലുള്ള വലിയ ഭാരങ്ങളും നാം വിട്ടുമാറണം എന്നാണ് ഹെബ്രായ ലേഖനം 12:1 നാം കാണുന്നത്. അത് ഒന്ന് പാപവും മറ്റേത് പാരമ്പര്യവും ആണ് സൂചിപ്പിക്കുന്നത്.
And it's because Jesus fought against tradition that they crucified him, not because he preached against sin.
യേശു പാപത്തിനെതിരായി പ്രസംഗിച്ചതുകൊണ്ടല്ല, പാരമ്പര്യത്തിനെതിരായി നിന്നതുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിച്ചത്.
Do you think they killed Jesus because he said you must not lust after women?
യേശുവിനെ ക്രൂശിച്ചത് നിങ്ങൾ സ്ത്രീയെ മോഹിക്കരുത് എന്ന് പഠിപ്പിച്ചതുകൊണ്ടാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ?
Because he said you must not get angry or hate people.
നിങ്ങൾ കോപിക്കരുത്, മറ്റുള്ളവരെ വെറുക്കരുത് എന്ന് യേശു പഠിപ്പിച്ചതുകൊണ്ടാണ് അവനെ ക്രൂശിച്ചത്.
All that they were willing to accept.
അതെല്ലാം അവർക്ക് സ്വീകരിക്കുവാൻ മടിയില്ലായിരുന്നു.
But when he fought against their traditions,
എന്നാൽ അവൻ അവരുടെ പാരമ്പര്യങ്ങൾക്കെതിരായി പോരാടിയപ്പോൾ,
he healed people on the Sabbath,
അവൻ സാബത്ത് ദിവസം രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ,
he told a man to carry his mattress and walk on the Sabbath,
തന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് അവനൊരു രോഗിയോട് ഒരു സാബത്ത് ദിവസം പറഞ്ഞപ്പോൾ,
they were angry.
അവർ വളരെ കോപിഷ്ഠരായി.
And Jesus made it a point to break every tradition.
And യേശു ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങൾക്കെതിരായി അതിനെ തകർക്കുക എന്നുള്ളത് യേശുവിന്റെ ഒരു ദൗത്യമായി സ്വീകരിച്ചു.
I sometimes feel that if he saw a sick man,
ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, അവനൊരു രോഗിയായ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ,
he said, I can heal you today, but come to the synagogue on the Sabbath day, I'll heal you there.
അവൻ ഇങ്ങനെ പറഞ്ഞു, കാണും, എനിക്ക് വേണമെങ്കിൽ ഇന്ന് നിന്നെ സുഖമാക്കാം, എന്നാൽ നീ സാബത്ത് ദിവസം സിനഗോഗിൽ വരിക, ഞാൻ നിന്നെ
സുഖമാക്കും.
നമുക്ക് ആ പരീശന്മാരെ അസഹ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്.
Do you have a ministry of irritating the Pharisees and the legalists?
പരീശന്മാരെയും നിയമാനുസാരികളായിട്ടുള്ളവരെയും അസഹ്യപ്പെടുത്തുക എന്നുള്ള ഒരു ശുശ്രൂഷ നിങ്ങൾക്കുണ്ടോ?
That's part of following Jesus.
അത് യേശുവിനെ അനുഗമിക്കുക എന്നുള്ള കാര്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്.
I have tried to do that with all my heart.
ഞാൻ എന്റെ മുഴുഹൃദയത്തോടെയും അത് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്.
I have told people, make me a list of traditions and I'll break every one of them.
ഞാൻ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു പാരമ്പര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, ആ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ലഭിക്കും.
That's what Jesus did.
അതാണ് യേശു ചെയ്തത്.
Because they hindered people from following God's word.
എന്നാൽ ഈ പാരമ്പര്യങ്ങൾ ദൈവവചനം അനുസരിക്കുന്നതിനും ജനങ്ങളെ തടസ്സപ്പെടുത്തി.
That's why many people don't have the mighty power and anointing of the Holy Spirit continuously.
അതുകൊണ്ടാണ് തുടർമാനമായി ദൈവാത്മാവിന്റെ അഭിഷേകവും ശക്തിയും ഇല്ലാതെ പല
വിശ്വാസികളും.
അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം
ലഭിക്കാത്തത്.
കർത്താവ് കാണുന്നു, നിങ്ങളെ, നിങ്ങൾ കർത്താവിനേക്കാളും നിങ്ങളുടെ പാരമ്പര്യങ്ങളെയാണ്
സ്നേഹിക്കുന്നത്.
നിങ്ങളുടെ ബന്ധുജനങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ അവരനുഷ്ഠിക്കുന്ന പാരമ്പര്യങ്ങൾ നിങ്ങൾ
മനസ്സിലാക്കുന്നു.
യേശു നിങ്ങളോട് പറയുന്നു, പോകുക, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യങ്ങൾ കാത്തുകൊള്ളുക.
And that's why we don't get understanding on the mysteries of New Testament.
അതുകൊണ്ടാണ് പുതിയ ഉടമ്പടിയുടെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത്.
So we looked at the mystery of Babylon.
ഇന്നലെ നാം ബാബിലോൺ എന്ന മർമ്മം എന്താണെന്ന് ചിന്തിച്ചു.
The church is also called a mystery in Ephesians chapter 5.
ദൈവസഭയും ഒരു മർമ്മമാണ് എന്ന് എഫീസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം കാണുന്നു.
Ephesians chapter 5 we read about Christ and the church, verse 32.
32-ാം വാക്യം എഫീസ്യ 5:32 ക്രിസ്തുവും സഭയും.
He said this is a great mystery.
ഇത് ഒരു വലിയ മർമ്മം എന്നാണ് ഇവിടെ നാം കാണുന്നത്.
Do you feel the church is a mystery?
സഭ ഒരു വലിയ മർമ്മം ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ?
99% of Christians will say it's no mystery. I know the church.
99% വിശ്വാസികളും പറയുമ്പോൾ അതിലെന്താണ് ഒരു മർമ്മം ഇരിക്കുന്നത്, എനിക്ക് സഭ എന്താണെന്ന് അറിയാം.
There is a Catholic church, Methodist church, Baptist church.
കത്തോലിക്കാ സഭയുണ്ട്, മെതോഡിസ്റ്റ് ചർച്ച് ഉണ്ട്, ബാപ്റ്റിസ്റ്റ് സഭയുണ്ട്, ഇങ്ങനെ പല സഭകളുമുണ്ട്.
Those who are separated from all that say no, the church is believers.
അവരിൽ നിന്നെല്ലാം വിട്ടുപോന്നവർ, വേറിട്ട് വന്നവർ പറയും, ആ വിശ്വാസികളുടെ സമൂഹം, അതാണ് സഭ.
Where's the mystery there?
അവിടെ എന്താണ് മർമ്മമായിട്ടുള്ളത്?
Read what it says here.
അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുക.
Verse 31.
31-ാം വാക്യം.
Verse 30, sorry. We are members of his body.
30-ാം വാക്യം. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ.
And that is why it's written,
അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്.
A man shall leave his father and mother and cleave to his wife, and the two shall become one flesh.
ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും.
And of course, immediately you think about marriage and the sexual relationship.
അപ്പോൾ തന്നെ നാം ചിന്തിക്കുന്നത് വിവാഹത്തെപ്പറ്റിയും വിവാഹത്തിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചുമായിരിക്കും.
That's what it meant when God spoke it in Genesis 2.
ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ യേശു ദൈവം ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത്.
But when these Old Testament verses are taken in the New Testament, they have a deeper meaning.
എന്നാൽ പഴയ നിയമത്തിലുള്ള ഈ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ എടുത്ത് ഉദ്ധരിക്കുമ്പോൾ അതിന് ആഴമേറിയ ചില അർത്ഥങ്ങളും കൂടിയുണ്ട്.
Also, I'm not talking about the sexual relationship between a husband and a wife at all.
അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
And he's inspired by the Holy Spirit.
പൗലോസ് പരിശുദ്ധാത്മാവിനാൽ നിവേശിതനായാണ് ഇക്കാര്യം എഴുതുന്നത്.
That verse refers to Christ and the church.
പൗലോസ് പറയുന്നു, ആ വാക്യം, പഴയ നിയമത്തിലെ ആ വാക്യം ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ചുള്ള.
Have you ever thought of that verse in relation to Christ and the church?
നിങ്ങൾ എപ്പോഴെങ്കിലും ആ വാക്യത്തെ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ടുണ്ടോ?
It's here in scripture in Ephesians 5.
അഞ്ചാം അധ്യായത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്.
Have you ever meditated on that verse and tried to understand how does this refer to Christ and the church?
ആ വാക്യത്തെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് അതെങ്ങനെയാണ് ക്രിസ്തുവിനെയും സഭയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
I would say most of you have never thought about it.
ഞാൻ പറയട്ടെ, നിങ്ങളിൽ മിക്കവാറും ആൾക്കാർ അങ്ങനെ ചിന്തിച്ചിട്ടില്ല.
One more proof that we don't read the Bible carefully.
വേദപുസ്തകം വളരെ ശ്രദ്ധയോടെ നാം വായിക്കുന്നില്ല എന്നുള്ളതിന് മറ്റൊരു.
Do you know how much you have missed in your life by reading through the Bible instead of letting the Bible go through you?
നിങ്ങൾക്കറിയാമോ, ബൈബിൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ബൈബിളിലൂടെ കടന്നുപോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്ന നഷ്ടം എത്രയാണെന്ന്?
You would have been 10 times more spiritual today if you had stopped when you come to such verses and meditated on.
നിങ്ങൾ ഇങ്ങനെയുള്ള മനസ്സിലാകാത്ത ഒരു വാക്യം വരുമ്പോൾ അവിടെ നിന്ന് അതേക്കുറിച്ച് ധ്യാനിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം ഇന്ന് 10 times നന്നായിരുന്നേനെ.
I'm not rebuking you, I'm challenging you.
ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്.
That in the days to come,
വരുവാനുള്ള ദിവസങ്ങളിൽ,
don't miss the treasures God has given you as your birthright.
നിങ്ങൾക്ക് ജന്മാവകാശമായി തന്റെ വചനത്തിൽ ദൈവം തന്നിരിക്കുന്ന വലിയ സമ്പത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടും.
Read the Bible slowly.
ദൈവവചനം വളരെ ശ്രദ്ധയോടെ, വളരെ സാവധാനതയോടെ നിങ്ങൾ വായിക്കണം.
Sometimes I read just one verse for 4 or 5 days.
ഞാൻ ചിലപ്പോൾ ഒരു വാക്യം തന്നെ 4-5 വായിച്ച് ധ്യാനിക്കാറുണ്ട്.
And it changes my life.
അതെന്റെ ജീവിതത്തെ തന്നെ മാറ്റാറുണ്ട്.
I get revelation which I would not have got if I had rushed past that and gone to the next verse.
ഞാൻ ആ വാക്യത്തിൽ പെട്ടെന്ന് കടന്നുപോയി അടുത്ത വാക്യത്തിലേക്ക് പോയാൽ എനിക്ക് നഷ്ടപ്പെടുമായിരുന്ന വെളിപാട് അതിലൂടെ എനിക്ക് ലഭിച്ചു.
It's more important to meditate on God's word than even to study God's word.
ദൈവത്തിന്റെ വചനം പഠിക്കുക എന്നതിലുപരി അത് ധ്യാനിക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്.
Studying God's word is very interesting.
ദൈവവചനം പഠിക്കുക എന്നുള്ളത് വളരെ വളരെ നമുക്ക് ഉത്സാഹം തരുന്ന, വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്.
Take a concordance and find all the places where a verse comes and you get a very interesting sermon.
നാം ഒരു ഒത്തുവാക്യ പുസ്തകം അല്ലെങ്കിൽ കൺകോർഡൻസ് എടുത്ത് ഒരു വാക്യത്തിന് ഉള്ള മറ്റ് ചേർത്ത് വായിക്കേണ്ട വാക്യങ്ങളൊക്കെ വായിച്ചാൽ വളരെ രസകരമായ ഒരു സെർമൺ, ഒരു പ്രസംഗം നമുക്ക് തയ്യാറാക്കുവാൻ ബുദ്ധിമുട്ടില്ല.
But the interesting thing is that Jesus and the apostles never had a concordance. They could never prepare a sermon like that.
എന്നാൽ രസകരമായ കാര്യം, യേശുവിനോ അപ്പോസ്തലന്മാർക്കോ അങ്ങനെയുള്ള ഒരു ഒത്തുവാക്യ പുസ്തകമോ കൺകോർഡൻസോ അന്ന് ഇല്ലായിരുന്നു. അവർ ഒരിക്കലും ഒരു പ്രസംഗം തയ്യാറാക്കിയത് അങ്ങനെയുള്ള സഹായം കൊണ്ടല്ല.
They were inspired by the Holy Spirit.
അവര് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായാണ്.
I'm not saying don't use a concordance. I've used it myself.
ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു കൺകോർഡൻസ് ഉപയോഗിക്കരുത് എന്നല്ല, ഞാനും അത് ഉപയോഗിക്കാറുണ്ട്.
I use it frequently. I carry one in my pocket to look for verses frequently.
ഞാനത് വളരെ വളരെയധികം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്റെ പോക്കറ്റിൽ പോലും ഒരു കൺകോർഡൻസ്
ഉണ്ട്.
ഒരു പ്രത്യേക വാക്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൺകോർഡൻസ് വളരെ വളരെ സഹായകരമാണ്.
To understand scripture, we must meditate. We must be slow in reading the verse.
എന്നാൽ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ നാം ധ്യാനിക്കണം, വളരെ ശ്രദ്ധയോടെ സാവധാനതയോടെ അത് ശ്രദ്ധിക്കണം.
Dear brothers and sisters, Kerala needs some really anointed, godly teachers of the scripture.
പ്രിയ സഹോദരി സഹോദരന്മാരെ, കേരളത്തിൽ യഥാർത്ഥമായി ദൈവാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവവചനം പഠിപ്പിക്കുന്ന ഉപദേശകന്മാരെ ആവശ്യമുണ്ട്.
And you can be one of them if you read the Bible a little slowly.
നിങ്ങൾക്ക് നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ സാവധാനതയോടെ വായിക്കുന്ന ഒരുവനാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉപദേഷ്ടാവായി തീരുവാൻ സാധിക്കും.
That's the reason why I'm sharing this.
അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്.
Because I'm greatly burdened at the tremendous lack of revelation on the scriptures among God's people.
ദൈവജനത്തിന്റെ ഇടയിൽ ദൈവവചനത്തെക്കുറിച്ചുള്ള വെളിപാട് എത്രയോ കുറവാണ് എന്നുള്ള കാര്യത്തിൽ.
And I can see the reason is this.
അതിനുള്ള കാരണം എന്താണ്?
They read God's word.
അവർ ദൈവവചനം വായിക്കുന്നുണ്ട്.
They study it.
അവർ പഠിക്കുന്നുണ്ട്.
They don't meditate on it.
അവര് ദൈവവചനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു.
And that is the most important thing.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
So what does it mean here?
ഇവിടെ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്?
How does this refer to Christ and the church?
എങ്ങനെയാണ് ഇത് ക്രിസ്തുവിനെയും സഭയെയും സംബന്ധിച്ചുള്ള കാര്യമായി
തീരുന്നത്? A man leaves his father.
മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ വിടുന്നു.
Jesus left his heavenly father.
യേശു തന്റെ സ്വർഗീയ പിതാവിനെ വിട്ടു.
And he cleaves to his wife.
മനുഷ്യൻ തന്റെ ഭാര്യയോട് പറ്റിച്ചേരുന്നു.
That's me.
അത് ഞാനാണ്.
You.
നിങ്ങളാണ്.
Jesus wants to cleave to me as closely as a husband to his wife.
ഒരു ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേരുന്നത് പോലെ നമ്മോട് ചേർന്നിരിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു.
And just like the man is more eager to cleave to the wife, Jesus is more eager to cleave to me.
പുരുഷൻ ഭാര്യയോട് പറ്റിച്ചേരുവാൻ കൂടുതൽ ഉത്സാഹവും താല്പര്യമുള്ളവനായിരിക്കുന്നത് പോലെ യേശുവിന് എന്നോട് പറ്റിച്ചേരുവാൻ വലിയ
ഉത്സാഹമുള്ളതാണ്.
ആ കാര്യം മനസ്സിലാക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ അതെനിക്ക് വലിയ ഒരു സുരക്ഷിതാ ബോധം നൽകും.
ലോർഡ്, ആർ യു റിയലി സോ ഈഗർ ടു ബി വൺ വിത്ത് മീ ലൈക്ക് എ മാൻ വാണ്ട്സ് ടു ഹാവ് സെക്സ് വിത്ത് ഹിസ് വൈഫ്?
ഭർത്താവെ, ഒരു ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ താല്പര്യമുള്ളവനായിരിക്കുന്നത് പോലെ എന്നോട് ചേർന്നിരിപ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടോ?
What a tremendous passion men have to be united with their wife. Lord, is that in love the way you have a passion for me?
ഒരു പുരുഷന് തന്റെ ഭാര്യയുമായി ചേർന്നിരിപ്പാൻ ബന്ധത്തിൽ ഏർപ്പെടുവാൻ എത്ര താല്പര്യമുള്ളവനാണ്, അതുപോലെയാണ് ഭർത്താവെ എന്നോട് നിനക്കുള്ള താല്പര്യം.
How the devil blinded me all these years.
ഓ, സാത്താൻ എങ്ങനെയാണ് എന്റെ കണ്ണുകളെ ഇക്കാര്യത്തെ കുറിച്ച് കുരുടാക്കിയത്?
That I was the one who had a longing for you and you didn't have any longing for me.
ആ, എനിക്കാണ്, എനിക്ക് നിന്നോടാണ് വളരെ ആഗ്രഹമുണ്ടായിരുന്നത്, നിനക്ക് എന്നോട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ.
Really a mystery, isn't it?
അതൊരു രഹസ്യം, ഒരു മർമ്മം തന്നെയല്ലേ?
It's a great mystery.
അതൊരു വലിയ മർമ്മം തന്നെയാണ്.
Am I teaching some profound truth which you could not have discovered if you had stopped for 5 minutes in that verse yourself?
നിങ്ങൾ വേദപുസ്തകത്തിൽ 5 മിനിറ്റ് ധ്യാനാത്മകമായി ഈ വാക്യം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത തരത്തിലുള്ള വളരെ ആഴത്തിലുള്ള ഒരു സത്യമാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്?
There are 31,000 verses in scripture like this.
ഇതുപോലെയുള്ള 31,000 വാക്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്.
You know how much you have missed in life.
നിങ്ങൾ ജീവിതത്തിൽ എത്രയധികം കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ?
My greatest regret is that nobody taught me to study the scriptures like that when I was converted when I was 19 years old.
എനിക്ക് 19 വയസ്സുള്ളപ്പോൾ ഞാൻ മാനസാന്തരപ്പെട്ട ദൈവവേദനായി തീർന്നപ്പോൾ ഇങ്ങനെ ദൈവവചനം പഠിക്കുവാൻ ആരും എന്നെ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ് എന്റെ ജീവിതത്തിലെ വലിയൊരു ദുഃഖം.
I'm trying to run now to catch up for all the ground I've lost.
ഇതുവരെ എനിക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കുവാൻ ഞാൻ ഇപ്പോൾ ഓടുവാൻ ശ്രമിക്കുകയാണ്.
I say, Lord, I miss so much.
കർത്താവേ, ഞാൻ എത്രയോ കാര്യങ്ങൾ നഷ്ടമാക്കി.
I have no time for television.
എനിക്കിപ്പോൾ ടെലിവിഷൻ കാണുവാൻ സമയമില്ല.
I have no time even to listen to music.
എനിക്കിപ്പോൾ പാട്ടുകൾ, സംഗീതം കേൾക്കുവാനുള്ള സമയം പോലും ഇല്ല.
There's so much I have missed in my life by not studying or meditating on God's word.
എന്റെ ജീവിതത്തിൽ ദൈവവചനത്തെ ധ്യാനിക്കുവാൻ വേണ്ടതുപോലെ സാധിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ നഷ്ടം ജീവിതത്തിൽ ഉണ്ടായി.
Dear brothers and sisters, you are so blessed to be challenged by these things when you are young.
നിങ്ങൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ഈ കാര്യങ്ങളാൽ വെല്ലുവിളിക്കപ്പെടുക എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു
കാര്യം.
മുന്നോട്ടിങ്ങനെ പറയുന്നു, ഇരുവരും ഒരു ദേഹമായി തീരും.
Lord, is that really true? You had my flesh.
അത് സത്യമാണോ കർത്താവേ? നിനക്ക് എന്റെ തന്നെ ജഡമാണോ?
One flesh.
ഒരു ജഡം.
Same as mine.
എന്റതുപോലെ തന്നെയുള്ള ഒരു ജഡം.
Amazing.
ആ, എത്ര അതിശയകരം.
I know how easily I can sin.
ഓ എത്ര എളുപ്പമാണ് ഞാൻ പാപത്തിൽ വീണു പോകുന്നത് എന്ന് ഞാൻ അറിയുന്നു.
Did you have a flesh like this and not sin?
ഇങ്ങനെയുള്ള ഒരു ജഡത്തിൽ നീയുമായിരുന്നിട്ടും നീ പാപം ചെയ്യാതെ ഇരുന്നുവോ?
Then there is hope for me.
അങ്ങനെയെങ്കിൽ കർത്താവേ എനിക്കും പ്രത്യാശയ്ക്ക് വകയുണ്ടല്ലോ.
When my eyes were open to the fact that Jesus came in the flesh.
എന്റെ കണ്ണുകൾ, എന്റെ ഉൾക്കണ്ണുകൾ യേശു എന്റെ പോലെ തന്നെയുള്ള ജഡത്തിൽ വന്നു എന്ന സത്യം ഗ്രഹിച്ചപ്പോൾ
two things happened.
രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു.
One,
ഒന്നാമത്,
I had no more excuse for any sin in my life.
എന്റെ പാപത്തെക്കുറിച്ച് എന്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ ഒരു ഒഴിവുകഴിവും ഇല്ലാത്തവനായി തീർന്നു.
I couldn't get angry and say I'm human.
ഞാൻ കോപിഷ്ഠനായ ശേഷമോ ഞാൻ വെറും ഒരു മനുഷ്യനാണ് എന്ന് എനിക്ക് പറഞ്ഞ് ഇരിക്കാൻ സാധ്യമല്ലാതെ വന്നു.
Because Jesus had control over his temper even when they spat on him or called him the devil.
യേശുവിനെ ദേഹത്ത് തുപ്പിയപ്പോഴും അവനെ സാത്താൻ എന്ന് വിളിച്ചപ്പോഴും യേശുവിന് തന്റെ കോപത്തെ നിയന്ത്രിക്കുവാൻ സാധിച്ചു.
I had no more excuse for being discouraged and depressed because Jesus was never discouraged or depressed.
നിരുത്സാഹിയായി നിരാശപ്പെട്ടിരിക്കുവാൻ എനിക്ക് യാതൊരു ഒഴിവുകഴിവുമില്ല, കാരണം യേശു ഒരിക്കലും നിരാശരായോ നിരുത്സാഹിയായോ ഇരുന്നിട്ടില്ല.
You know, whenever I speak against being depressed and discouraged,
നിങ്ങൾക്കറിയാമോ ഞാൻ എപ്പോഴെങ്കിലും നിരുത്സാഹിയാകുന്നതിനെക്കുറിച്ചോ നിരാശപ്പെടുന്നവനായിരുന്നതിനെക്കുറിച്ചോ
പ്രസംഗിക്കുമ്പോൾ, I'm not speaking from theory. I used to be tremendously discouraged and depressed in my early Christian life.
ഞാനതൊരു വെറും തിയറിയായിട്ട് പ്രസംഗിക്കുകയല്ല, എന്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പലപ്പോഴും നിരാശയായിരുന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അതിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകി,
ടോട്ടലി
സമ്പൂർണമായും വിടുതൽ,
പെർമനന്റ്ലി
എല്ലാ കാലത്തേക്കുമായി വിടുതൽ.
മെനി ടൈംസ് സംബഡി വിൽ കം അപ് ടു മീ,
പലപ്പോഴും ആരെങ്കിലും എന്റെ അടുത്തൽ വരും,
ബ്രദർ ബട്ട് ദേർ ഈസ് എ തിങ് കോൾഡ് ക്ലിനിക്കൽ ഡിപ്രഷൻ ദാറ്റ് സം പീപ്പിൾ ഹാവ്.
ചില ആളുകൾ എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയാറുണ്ട്, സഹോദര എന്നാൽ ക്ലിനിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള ഡിപ്രഷൻ അല്ല വിഷാദ രോഗം ഇങ്ങനെ ഒരു കാര്യമില്ലേ?
ഐ സീ, ഓക്കേ, സംബഡി കാൻ ബി ട്രീറ്റഡ് ഫോർ ദാറ്റ്, ദാറ്റ്സ് ഫൈൻ.
ഞാൻ പറയാറുണ്ട് ശരിയാണ്, അങ്ങനെ ഉണ്ടായിരിക്കാം, അതിന് ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്.
ഐ ആം നോട്ട് അഗൈൻസ്റ്റ് ടാബ്ലറ്റ്സ് ഓർ സർജറി ഓർ മെഡിസിൻ ഓർ എനിതിങ്, ഐ ബിലീവ് ഇൻ ഓൾ ഓഫ് ദം.
മരുന്നിനോ സർജറിക്കോ ഒന്നും ഞാൻ എതിരല്ല, അതെല്ലാം ഞാൻ ഉപയോഗിക്കും.
There is no excuse for not rejoicing in the Lord always.
എന്നാൽ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നതിന് സന്തോഷിക്കാതിരിക്കുന്നതിന് യാതൊരു ഒഴിവുകഴിവുമില്ല.
I say to them,
അവരോട് ഞാൻ പറയും,
does it say in the Bible all those who are not clinically depressed rejoice in the Lord always?
വിഷാദ രോഗികളല്ലാത്തവർ മാത്രം എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിക്കണം, ഇങ്ങനെയാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്?
You mean Almighty God didn't know about it? What you are telling me about?
നിങ്ങൾ എന്നോട് പറയുന്ന ഈ കാര്യം സർവശക്തനായ ദൈവത്തിന് അറിയത്തില്ലാത്ത ഒരു കാര്യമാണോ?
You mean the Holy Spirit has given a command to some Christians that they cannot obey?
ചില ക്രിസ്ത്യാനികൾക്ക് ഒരിക്കലും അനുസരിക്കാൻ സാധ്യമല്ലാത്ത ഒരു കൽപ്പനയാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയത്?
If you have a lame son, will you tell him to run?
നിങ്ങൾക്ക് ഒരു മുടന്തുള്ള ഒരു കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ അവനോട് നീ ഓടണം എന്ന് പറയുമോ?
Rejoice in the Lord always. Is that for all Christians or only for some Christians?
എപ്പോഴും സന്തോഷിക്കുവിൻ എന്നുള്ളത് എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള ഒരു കൽപ്പനയാണോ അതോ ചില ക്രിസ്ത്യാനികൾക്ക് മാത്രമായി
പരിമിതപ്പെടുത്തിയിരിക്കുന്നു?
അത് നാം മാറ്റുകയാണെങ്കിൽ,
then we have to modify some other commands also.
മറ്റു പല കൽപ്പനകളും നമുക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്.
Don't commit adultery except those who have strong lust in their flesh.
വ്യഭിചാരം ചെയ്യരുത്, പക്ഷേ അത് വളരെ ശക്തമായിട്ടുള്ള കാമവികാരങ്ങൾ ഇല്ലാത്തവർ വ്യഭിചാരം ചെയ്യരുത്. മറ്റുള്ളവർക്ക് വല്ലപ്പോഴുമൊക്കെ ആകാം.
Why not? If you can modify one command, you can modify another command.
ഒരു കൽപ്പന നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുമെങ്കിൽ മറ്റു കൽപ്പനകൾ മാറ്റിക്കൂടെ.
Do not love money except pastors. They are permitted to love money.
പാസ്റ്റേഴ്സ് അല്ലാത്ത ആരും പണത്തെ സ്നേഹിക്കരുത്. പാസ്റ്റേഴ്സിന് പണത്തെ സ്നേഹിക്കുവാൻ അവകാശമുണ്ട്.
There is no end to modifying scripture. The Christian world is full of people like that.
ഇങ്ങനെ നാം പോയാൽ ദൈവകൽപ്പന മാറ്റുന്നതിന് യാതൊരു അന്തവുമില്ല. ക്രിസ്തീയ ലോകം ഇന്ന് അങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
The Lord is looking for those who will stand for his word even if everybody disagrees with it.
ലോകത്തിലുള്ള എല്ലാവരും അത് അംഗീകരിച്ചില്ല എങ്കിലും ദൈവവചനത്തെ അനുസരിക്കുന്നവരെയാണ് ദൈവം.
You know, one of my favorite verses.
ദൈവവചനത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
It's in Romans 3, let God be true and every man a liar.
റോമർ മൂന്നാം അധ്യായത്തിൽ പറയുന്ന ദൈവം സത്യവാനും എല്ലാവരും പോഷ്ക് പറയുന്നവരും.
All 7,000 million people are liars.
ലോകത്തിലുള്ള 7,000 700 കോടി ജനങ്ങളും കള്ളം പറയുന്നവരാകട്ടെ.
Romans 3:4, God is true.
റോമർ 3:4 പറയുന്ന പോലെ ദൈവം സത്യവാനാണ്.
So this is the church, one flesh with Christ.
ഇതാണ് സഭ, ക്രിസ്തുവുമായി ഏക ശരീരം.
And when we are like him,
നാം അവനെ പോലെ ആയിരിക്കുമ്പോൾ,
first of all, no excuse for my sin.
ഒന്നാമതായി എന്റെ പാപത്തിന് എനിക്ക് ഒരു ഒഴിവ്
കിട്ടും. Secondly,
രണ്ടാമതായി,
I have faith that if one man with my flesh could overcome sin, then I can also overcome sin.
രണ്ടാമതായി, ഒരുവന് എന്റെ ജഡത്തിൽ വന്നിട്ട് പാപത്തെ ജയിക്കുവാൻ സാധിച്ചെങ്കിൽ എനിക്കും പാപത്തെ ജയിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കും.
This is the secret or the mystery of godliness.
ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത്.
1 Timothy 3:16.
ഒന്ന് തിമോത്തിയോസ് അതിന്റെ മൂന്നാം അധ്യായം 16 വാക്യത്തിൽ
നമ്മൾ, the living bible paraphrases this beautifully.
ലിവിംഗ് ബൈബിളിൽ ഇതിങ്ങനെ മനോഹരമായിട്ട് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്.
It says, it is true that the way to live a godly life is not an easy matter.
ദൈവ ഭക്തിയുള്ള ഒരു ജീവിതം നയിക്കുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല.
But the answer lies in the fact that Jesus came in the flesh.
എന്നാൽ അതിന്റെ ഉത്തരം ഇവിടെയാണ്, യേശു നമ്മുടെ ജഡത്തിൽ വന്നു എന്നുള്ള സത്യം.
If you see it, if you see that mystery, you have understood the secret of godliness.
ആ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ദൈവഭക്തിയുടെ മർമ്മം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം.
Verse 15 says, every church must be a pillar and support of this truth.
15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എല്ലാ സഭയും ഈ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവും ആയിരിക്കണം.
I want to build a church that supports this truth.
ഞാൻ പണിയുന്ന സഭ ഈ സത്യത്തിന്റെ, ഈ സത്യത്തെ താങ്ങി നിർത്തുന്ന ഒരു തൂണ് പോലെ ആയിരിക്കണം.
When Samson pushed away the pillars, the whole building collapsed.
സാംസൺ രണ്ട് തൂണുകൾ തള്ളി മറിച്ചിട്ടപ്പോൾ ആ കെട്ടിടം മുഴുവനും താഴെ വീണു.
When the devil succeeded in pushing away the church from supporting this truth, you see the condition of churches today.
ഈ പ്രധാനപ്പെട്ട തൂണുകൾ മറിച്ചിടുവാൻ സാത്താൻ സഭകളെ പ്രേരിപ്പിച്ചപ്പോൾ സഭകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം.
Man has used his own cleverness to think he knows how to build the church.
മനുഷ്യൻ തന്റെ സ്വന്തം ബുദ്ധിയിൽ സഭയെ പണിയാം എന്ന് പലപ്പോഴും കരുതാറുണ്ട്.
This is a great mystery.
ഇതൊരു വലിയ മർമ്മം തന്നെ.
Look at the churches that man has tried to build with his human cleverness.
മനുഷ്യൻ തന്റെ സ്വന്തം ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും ഉണ്ടാക്കിയ പണിത സഭകളെ നോക്കുവിൻ.
Look at the churches that some of you have tried to build in your locality.
നിങ്ങളിൽ ചിലര് നിങ്ങളുടെ പ്രാദേശിക സ്ഥലത്ത് പണിത സഭകളുടെ അവസ്ഥ നോക്കുവിൻ.
Without supporting this truth that Jesus came in the flesh,
യേശു നമ്മുടെ ജഡത്തിൽ വന്നു എന്നുള്ള ഈ സത്യത്തെ താങ്ങി നിർത്താത്ത ഒരു സഭയാണ് നിങ്ങൾ പണിതെങ്കിൽ,
I don't know how many of you elder brothers are gripped by this truth.
നിങ്ങളിലുള്ള മൂപ്പന്മാരായിട്ടുള്ളവരിൽ എത്ര പേർ ഈ സത്യത്താൽ പിടിക്കപ്പെട്ടവരാണ് എന്ന് എനിക്കറിഞ്ഞു.
I don't mean that you believe it as point number 25 in all the things that you believe.
പല കാര്യങ്ങളെ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അതിന്റെ 25-ാമത്തെ പോയിന്റായിട്ട് നിങ്ങൾ ഇക്കാര്യവും അംഗീകരിക്കുന്നു എന്നുള്ളതല്ല എനിക്ക് വിഷയം.
Yeah, I know. Some of you believe it as point number 25, Christ came in the flesh.
ക്രിസ്തു എന്റെ ജഡത്തിൽ വന്നു എന്നുള്ളത് 25-ാമത്തെ എന്റെ വിശ്വാസ സംഹിതയിലെ പോയിന്റായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്.
This is not point number 25. This is the truth that the church must be a pillar and support of.
25-ാമത്തെ പോയിന്റ് അല്ല. സഭയാകുന്ന ദേവാലയം താങ്ങി നിർത്തേണ്ട ഒരു തൂണ് പോലെയുള്ള കാര്യം.
Because the church must comprise of disciples.
എന്തുകൊണ്ടെന്നാൽ സഭ ശിഷ്യന്മാരെ കൊണ്ടാണ് നിർമ്മിക്കപ്പെടേണ്ടത്.
And a disciple is a learner and a follower of Jesus.
ഒരു ശിഷ്യൻ എന്നാൽ യേശുവിനെ അനുഗമിക്കുന്നവനും യേശുവിനെ അനുസരിക്കുന്നവനുമായി.
But today's churches don't have followers of Jesus, they have admirers of Jesus.
ഇന്നത്തെ പല സഭകളിലും യേശുവിനെ പിൻപറ്റുന്നവരെ അല്ല, യേശുവിനെ വളരെ അഭിനന്ദിക്കുന്നവരെ കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്.
ഓ,
അവൻ എത്ര വളരെ വിശുദ്ധമായ ഒരു ജീവിതമാണ് നയിച്ചത്. ഓ, ഏതായാലും എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കുവാൻ സാധിക്കുകയില്ല.
ഓ, ഹൗ കംപാഷനറ്റ് ഹി വാസ് ടുവേർഡ്സ് പീപ്പിൾ. ഓഫ് കോഴ്സ് ഐ കാൻ നെവർ ബി ലൈക് ദാറ്റ്.
ഓ, അവൻ എത്ര മറ്റുള്ളവരോട് ആർദ്രതയുള്ളവനായിരുന്നു എന്നാലും എനിക്ക് അങ്ങനെയൊന്നും ജീവിക്കാൻ
സാധിക്കില്ല. ഹൗ ഹി നെവർ ലോസ്റ്റ് ദി അനോയിന്റിംഗ് ഇൻ ഹിസ് ഫോർ വൺ സെക്കൻഡ് ഇൻ ഹിസ് ലൈഫ്. Of course, I can never be like that.
ഓ, അവന് എങ്ങനെ ഒരു സെക്കൻഡ് പോലും തന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കൂടാതെ അവൻ ഇരുന്നില്ല. എന്നാലും എനിക്ക് അങ്ങനെ ആയിരിക്കാൻ സാധിക്കുകയില്ല.
Why?
എന്തുകൊണ്ട്?
Because you haven't seen.
നിങ്ങൾ
became one flesh with us.
എന്റെ പോലെ തന്നെയുള്ള ഒരു ജഡത്തിൽ അവൻ വന്നു എന്നുള്ള സത്യം നിങ്ങൾ കണ്ടിട്ടില്ല.
That he was tempted like us.
എന്നെ പോലെ തന്നെ അവൻ പരീക്ഷിക്കപ്പെട്ടവനാണെന്ന് കണ്ടിട്ടില്ല.
That he overcame as a man.
അവനൊരു മനുഷ്യനായിരിക്കെ ഇവയെ അതിജീവിച്ച് വിജയിച്ചവനാണ് എന്ന് കണ്ടിട്ടില്ല.
ഈവൻ ദോ ഹി വാസ് ഗോഡ്,
അവൻ ദൈവമായിരുന്നുവെങ്കിലും,
ആൻഡ് ഹി ഹാഡ് എ ഹെവൻലി ക്രെഡിറ്റ് കാർഡ്, ഹി നെവർ യൂസ്ഡ് ഇറ്റ്.
അവന് സ്വർഗത്തിന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിലും അതൊരിക്കലും അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഉപയോഗിച്ചില്ല.
ബിക്കോസ് ഹി ന്യൂ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് എനി ഹെവൻലി ക്രെഡിറ്റ് കാർഡ്.
എന്തുകൊണ്ടെന്നാൽ എനിക്ക് അങ്ങനെ ഒരു സ്വർഗീയമായ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് അവൻ അറിയാമായോ?
ഹി ബിക്കെയിം ലൈക്ക് മീ ആൻഡ് ലിവ്ഡ് ലൈക്ക് മീ ടു ബി ആൻ എക്സാമ്പിൾ ഫോർ മീ.
എനിക്കൊരു മാതൃകയായി തീരേണ്ടതിന് അവന് എന്നെ പോലെ ആയി തീർന്നു, എന്നെ പോലെ ജീവിച്ചു.
ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി.
ഇതൊരു വലിയ മർമ്മം തന്നെ.
ബട്ട് വെൻ യു സീ ഇറ്റ്,
എന്നാൽ നാം അത് കാണുമ്പോൾ,
യു റീഡ് എ വേഴ്സ് ലൈക്ക് 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 6.
ഒന്ന് യോഹന്നാൻ
ചാപ്റ്റർ 2
രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം പോലുള്ള ഒരു വാക്യം നാം കാണുന്നു.
ആൻഡ് യു വിൽ ബി ഗ്രിപ്ഡ് ബൈ ഇറ്റ്.
നാം അത് കാണുമ്പോൾ അതിന്റെ സത്യത്താൽ നാം പിടിക്കപ്പെട്ടവരാണ്.
വൺ ഹു സേസ് ഹി അബൈഡ്സ് ഇൻ ക്രൈസ്റ്റ് മസ്റ്റ് വാക്ക് ആസ് ഹി വാക്ക്.
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ്.
Or as the Living Bible says, anyone who calls himself a Christian must live like Jesus Christ lived.
Living Bible ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും ക്രിസ്ത്യാനി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ യേശു ജീവിച്ചതുപോലെ തന്നെ ജീവിക്കണം.
Some of you do not know, our second president in India was a man called Dr. Radhakrishnan.
നിങ്ങൾക്ക് ചിലർക്ക് അറിയാൻ പാടില്ലായിരിക്കും, ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണൻ എന്നുള്ള ഒരു വ്യക്തിയായിരുന്നു.
I used to live in Delhi those days.
ആ നാളുകളിൽ ഞാൻ ഡൽഹിയിലായിരുന്നു താമസിച്ചിരുന്നത്.
And he was a man who respected, even though he was a Hindu, he respected Jesus Christ greatly. He had read the Bible.
അദ്ദേഹം ബൈബിൾ വായിച്ച് യേശുക്രിസ്തുവിനെ വളരെയധികം ബഹുമാനിച്ചിരുന്ന ഹിന്ദുവായിരുന്ന ഒരു വ്യക്തിയായിരുന്നു.
And he told a group of Christians once.
അദ്ദേഹം ഒരു ക്രിസ്ത്യാനികളുടെ ഒരു സംഘത്തോട് ഇങ്ങനെ പറഞ്ഞു,
You Christians make such extraordinary claims, but you live such ordinary lives.
നിങ്ങൾ ക്രിസ്ത്യാനികൾ വളരെ അതിശയകരമായ അസാധാരണമായ പല കാര്യങ്ങളും അവകാശപ്പെടുന്നു, എന്നാൽ നിങ്ങൾ വളരെ സാധാരണമായ ജീവിതം നയിക്കുന്നു.
You live just like everybody else, but your claims are extraordinary.
നിങ്ങൾ മറ്റുള്ളവരെ പോലെയൊക്കെ തന്നെ സാധാരണ രീതിയിൽ ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾ അവകാശപ്പെടുന്നത് അസാധാരണമായുള്ള കാര്യങ്ങളാണ്.
Is that true of you, brother, sister?
അത് നിങ്ങളെക്കുറിച്ചും ശരിയാണോ സഹോദര സഹോദരി?
Do you fight with your wife just like all the other neighbors do?
നീ നിന്റെ ഭാര്യയുമായി മറ്റുള്ള അയൽക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ വഴക്കടിക്കാറുണ്ടോ?
Do you cheat and tell lies like others do?
മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ കബളിപ്പിക്കുകയും കള്ളം പറയുകയും ഒക്കെ ചെയ്യുന്നവനാണോ നീ?
Do you love money like everybody else?
മറ്റുള്ളവരെ പോലെ തന്നെ പണത്തെ സ്നേഹിക്കുന്നവനാണോ നീ?
Do you fight with people in your office and on the streets and the bus and in the roads like others?
ബസ്സിലും റോഡിലും ഓഫീസിലും ഒക്കെ മറ്റുള്ളവരെ പോലെ തന്നെ വഴക്കിടുന്നവനാണോ നീ?
Or are you different?
അതോ നീ വ്യത്യസ്തനാണോ?
മഹാത്മാഗാന്ധി in the independence time,
നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി,
Somebody asked him, Do you have a message for Christians?
അവനോട് ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ക്രിസ്ത്യാനികൾക്കായി എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടോ?
മഹാത്മാഗാന്ധി was not a Christian, he was a Hindu.
മഹാത്മാഗാന്ധി ഒരു ഹിന്ദുവായിരുന്നു, ക്രിസ്ത്യാനി അല്ലായിരുന്നു.
But he used to read the Sermon on the Mount every day.
എന്നാൽ മലയിലെ പ്രസംഗം എന്നും വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
That's what I heard.
അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്.
And he said to people,
ആ മനുഷ്യർ തന്നോട് ചോദ്യം ചോദിച്ചവരോട് അവൻ മറുപടി പറഞ്ഞത് എങ്ങനെയാണ്?
He said, Go and tell your Christians to live more like Jesus Christ.
നിങ്ങൾ പോയി ആ ക്രിസ്ത്യാനികളോട് പറയണം, യേശു ജീവിച്ചതുപോലെ അവർ ജീവിക്കണം.
A good exhortation from Mahatma Gandhi for all of us.
മഹാത്മാഗാന്ധിയിൽ നിന്നും നമുക്ക് എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ട വളരെ നല്ല ഒരു
You Christians live more like Jesus Christ.
ക്രിസ്ത്യാനികളായ നിങ്ങൾ യേശുവിനെ പോലെ കൂടുതൽ ജീവിക്കണം.
That's the thing. It says here, if you say you're a Christian, you must live as he lived.
അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനി അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ ജീവിച്ചതുപോലെ
ജീവിക്കണം. You can see this verse in two ways.
ഈ വാക്യത്തെ രണ്ട് വിധത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും.
See it like some 5-ton weight that God is putting on your head.
ഓ, നമ്മുടെ തലയിൽ വെക്കുന്ന 5 ടണ്ണിന്റെ ഒരു ഭാരമുള്ള എന്തോ ഒരു സംഗതി പോലെ നമുക്കിത് ചിന്തിക്കാം.
Oh, in the world, what a burden God has put upon us.
എന്താണ് ഇത്? എന്തൊരു ഭാരമാണ് ദൈവം എന്റെ തലയിൽ വെച്ചിരിക്കുന്നത്?
Or you can see it like wings that God is giving you to fly.
അല്ല എങ്കിൽ നമുക്ക് ഇക്കാര്യത്തെ ഇങ്ങനെ കാണാം, ദൈവം എനിക്ക് പറക്കുവാനായി തന്നിരിക്കുന്ന ചിറകുകളാണ്.
That's how John Wesley saw it.
അങ്ങനെയാണ് ജോൺ വെസ്ലി ഇക്കാര്യത്തെ കണ്ടത്.
He was a great man of God 300 years ago in England.
ഇംഗ്ലണ്ടിൽ 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ദൈവ മനുഷ്യനായിരുന്നു.
He said, when I read this verse,
അദ്ദേഹം ഇങ്ങനെ എഴുതി, ഞാൻ ഈ വാക്യം
വായിച്ചപ്പോൾ
യേശുവിനെ പോലെ എനിക്കും ജീവിക്കാൻ സാധിക്കും എന്നുള്ള സാധ്യതയെ ഓർത്ത് ഞാൻ വളരെ ആ സാധ്യതയോർത്ത് ഞാൻ പിടിക്കപ്പെട്ടു.
Was it a burden for him?
അവനതൊരു ഭാരമായിട്ടാണോ തോന്നിയത്?
As much a burden as wings are to a bird.
ഒരു പക്ഷിക്ക് ചിറകുകള് എത്ര ഭാരമായിരിക്കുന്നോ അതുപോലെ മാത്രമുള്ള ഭാരമാണ് അവനത് തോന്നിയത്.
You ask a bird, are those wings of burden all the time? You thought,
ഒരു പക്ഷിയോട് ചോദിക്കുക, ഓ നിന്റെ ചിറകുകൾ നിനക്ക് വലിയൊരു ഭാരമാണോ?
Oh no, he said.
ഒരിക്കലുമല്ല എന്ന് പറഞ്ഞു.
You come to a river, you get stuck, I go across it.
നിങ്ങളൊരു നദിയുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കടക്കാൻ സാധിക്കുകയില്ല, ഞാൻ അതിന്റെ മീതെ പറക്കുന്നു.
യു കം ടു എ മൗണ്ടൻ,
നിങ്ങൾ മലയുടെ അടുത്തേക്ക് വരുന്നു.
ഐ ഗോ ക്രോസ് ഇറ്റ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്.
നിങ്ങൾക്ക് അവിടെ നിൽക്കണം, ഞാൻ നിമിഷങ്ങൾക്കകം ഞാൻ ആ പർവ്വതത്തിന്റെ മുകളിലൂടെ അപ്പുറത്തെത്തുന്നു.
ഹൗ ഡു യു സീ ദിസ് വേഴ്സ്?
ഈ വാക്യത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
ആസ് എ 5 ടൺ വെയ്റ്റ് ഓർ ആസ് വിംഗ്സ്?
ഒരു 5 ടൺ ഭാരം എന്നോ അതോ ചിറകുകൾ പോലെയോ?
ഡു യു ബിലീവ് ദാറ്റ് ഗോഡ് നെവർ ഗിവ്സ് us a command which He will not give us grace to obey.
നമുക്ക് അനുസരിക്കാൻ കൃപ നൽകപ്പെടാത്ത ഒരു കൽപ്പന പോലും ദൈവം നമുക്ക് തരുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ?
You are fathers. Will you ever ask any of your children to do something which you know they cannot do?
നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുവാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും കാര്യം ചെയ്യുവാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുന്നു?
Never.
ഒരിക്കലുമില്ല.
Is God a better father than you?
നിങ്ങളെക്കാളും മെച്ചപ്പെട്ട ഒരു പിതാവാണോ ദൈവം?
Will he ask us to walk as Jesus walked if he knows it is impossible?
നമുക്ക് അത് അസാധ്യമാണ് എന്ന് ദൈവം അറിഞ്ഞിരുന്നെങ്കിൽ യേശു നടന്നതുപോലെ നടക്കണം എന്ന് അവനോട് കൽപ്പിക്കുമായിരുന്നോ?
Or do you say this is John's opinion, this is not God's word?
അതോ നിങ്ങൾ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, ഇത് യോഹന്നാൻ അപ്പോസ്തലന്റെ സ്വന്തം അഭിപ്രായമാണ്?
Please be honest and take a pen and scratch it out of your Bible.
അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ സത്യസന്ധരായിരിക്കുക, ഒരു പേന എടുത്ത് ഈ വാക്യം നിങ്ങളുടെ ബൈബിളിൽ നിന്ന് വെട്ടിക്കളയുക.
Don't deceive people saying this is God's word.
മറ്റുള്ളവരെ നിങ്ങൾ വഞ്ചിക്കരുത്, ഇത് ദൈവവചനമാണ് എന്ന് നിങ്ങൾ
പ്രസംഗിക്കുക. I believe it's God's word and I believe it's possible for me.
ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, എനിക്കിത് സാധ്യമാണ്.
It's a mountain.
അതൊരു മലയാണ്.
I haven't reached the peak of it yet.
ഞാൻ അതിന്റെ ഏറ്റവും ഉന്നതമായ ആ സ്ഥലത്തെത്തിയിട്ടില്ല.
But I've come a long way from the time I started believing it was possible to walk like Jesus.
എന്നാൽ ഇത് സാധ്യമാണ്, യേശു നടന്നതുപോലെ നടക്കുവാൻ എനിക്ക് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങിയത് മുതലുള്ള കാലഘട്ടം മുതൽ ഞാൻ വളരെ മുന്നേറിയിരിക്കുന്നു.
In the years when I never believed it, I started the foot of the mountain perpetually defeated.
എന്നാൽ ഞാനത് വിശ്വസിക്കാഞ്ഞ ആ കാലഘട്ടത്തിൽ ഈ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇരുന്ന് ഞാൻ ഒരു തോറ്റവനായി ഞാൻ അവിടെ ഇരുന്നു.
Do you know what is the most common title given to believers in the New Testament episodes?
പുതിയ നിയമ ലേഖനങ്ങളിൽ വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്ന വിശ്വാസികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം, ഏറ്റവും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്?
We use the word believers nowadays.
നാം വിശ്വാസികൾ എന്ന വാക്ക് വളരെ ഉപയോഗിക്കാറുണ്ട്.
You know what the apostles used more than any other?
എന്നാൽ മറ്റെല്ലാ വാക്കുകളെക്കാളും കൂടുതലായി വിശ്വാസികളെ വിശേഷിപ്പിക്കുവാൻ അപ്പോസ്തലന്മാർ ഉപയോഗിച്ച വാക്ക് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? എന്താണ്?
സെയിന്റ്സ്
അല്ലെങ്കിൽ വിശുദ്ധന്മാർ.
മൈ നെയിം ഈസ് സെയിന്റ് സാക്ക്.
ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്റെ പേര് വിശുദ്ധ സാക്ക് എന്നാണ്. നിങ്ങൾ പറയും, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മികളിയാണെന്ന് എനിക്കറിയാമായിരുന്നു, ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യം വന്നു.
This is scripture, brother.
ഇത് ദൈവവചനമാണ് സഹോദരരെ.
That's what we are supposed to be.
നാം അങ്ങനെ ആയിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്.
But many Christians are Roman Catholics. They believe only so and so is a saint and so and so is a saint.
എന്നാൽ പല ക്രിസ്ത്യാനികളും റോമൻ കത്തോലിക്കരെ പോലെയാണ്, ഇന്ന ഇന്ന ആൾക്കാർ മാത്രമാണ് വിശുദ്ധര് എന്നാണ് അവർ.
In this area you are more influenced by Roman Catholics than by Pentecostals. I'm sorry to tell you that.
ഈ മേഖലയിൽ Pentecostals ാളും റോമൻ കത്തോലിക്കരാലാണ് നിങ്ങൾ വശീകരിക്കപ്പെട്ടിരിക്കുന്നത്.
You'd be shocked to think that you're a saint.
നിങ്ങൾ ഒരു വിശുദ്ധനാണ് അല്ലെങ്കിൽ വിശുദ്ധയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് വളരെ അതിശയകരമായി
തോന്നിയത്.
ഇതൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ ദൈവവചനം വായിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണോ എന്ന്
പരിശോധിക്കുക.
പൗലോസ് ഈ സ്ഥലത്തിലുള്ള വിശുദ്ധന്മാർക്ക്, അവിടെയുള്ള വിശുദ്ധന്മാർക്ക്, മറ്റു സ്ഥലത്തുള്ള വിശുദ്ധന്മാർക്ക് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്?
കോൺസ്റ്റന്റ് റിമൈൻഡർ ടു ദം, ദിസ് ഈസ് വാട്ട് യു ആർ സപ്പോസ്ഡ് ടു ബി.
ഇത് അവരെ എപ്പോഴും ഓർമ്മപ്പെടുത്തുവാനുള്ള ഒരു കാര്യമായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സഭ.
Revelation 21:10.
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു,
ദ ജെറൂസലം, ദ സെയിന്റ്ലി സിറ്റി ഓർ ദ ഹോളി സിറ്റി,
ജെറുസലേം എന്ന വിശുദ്ധ നഗരം,
ഇസ് ഫുൾ ഓഫ് ഹോളി പീപ്പിൾ,
അത് വിശുദ്ധന്മാരാൽ നിറയപ്പെട്ട പട്ടണമാണ്.
യു സേ യു ഹാവ് കം ഫ്രം ബാബിലോൺ ടു ജെറുസലേം,
നിങ്ങൾ ബാബിലോണിൽ നിന്നും ജെറുസലേമിലേക്ക് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു.
വിത്ത് ജെറുസലേം, ദിസ് വൺ,
ഈ ജെറുസലേമിലേക്കാണോ?
Holiness is more important than even the gifts of the Holy Spirit.
വിശുദ്ധാത്മാവിന്റെ വരങ്ങളെക്കാളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധി എന്നത്.
At least 11 times more important.
ഏറ്റവും കുറഞ്ഞത് 11 മടങ്ങെങ്കിലും കൂടുതൽ പ്രാധാന്യമുള്ളത്.
How do you get that funny number?
എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സംഖ്യ സാധാരണ കിട്ടിയത് എന്ന് ചോദിച്ചാൽ?
Because Jesus had gifts for 3 years and he had holiness for 33 years. Very simple mathematics.
യേശുവിന് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ 3 വർഷത്തേക്കാണ് നൽകപ്പെട്ടത്. എന്നാൽ അവന് വിശുദ്ധി 33 വർഷം ഉണ്ടായിരുന്നു.
You know which is more important?
ഏതാണ് കൂടുതൽ പ്രാധാന്യപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ?
Which are you seeking?
എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്?
Some of you who are so eagerly seeking for the gift of tongues.
നിങ്ങളിൽ ചിലർ അന്യഭാഷാ വരത്തിന് വേണ്ടി വളരെ തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നവരാണ്.
Why not you say, Lord, I leave that with you. If you want to give it to me, give it to me. But make me holy.
കർത്താവെ, അത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് തരിക, പക്ഷേ എന്നെ വിശുദ്ധനാക്കുക, വിശുദ്ധയാക്കുക.
From today onwards I'm going to seek 11 times more than I sought for the gift of tongues for holiness.
ഞാൻ വിശുദ്ധിയെ അന്യഭാഷാ വരത്തേക്കാൾ 11 മടങ്ങ് ഇന്ന് മുതൽ ഞാൻ അന്വേഷിക്കാൻ പോവുകയാണ്.
Your life will be different by the time you come for the conference next year.
അടുത്ത വർഷം കോൺഫറൻസിന് വരുന്നതിന് മുൻപേ നിങ്ങളുടെ ജീവിതം വളരെ മാറ്റപ്പെട്ടതായിത്തീരും.
If you as an elder brother are not gripped with this, you will not be able to build a church like this.
നിങ്ങൾ മൂപ്പനായിരിക്കുന്ന സഹോദര, നിങ്ങൾ ഇക്കാര്യത്തെക്കുറിച്ച് പിടിക്കപ്പെട്ടവനല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ സഭയെ പണിയുവാൻ സാധിക്കും.
You just say, somebody raises their hand and say, I accept Christ.
നിങ്ങൾ പറയും, ഒരുവൻ കൈയുയർത്തി കർത്താവിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ,
come and join our church.
നീ പറയും, വാ വാ ഞങ്ങളുടെ കൂടെ വന്ന്.
Without any waste of time you dip him in the water and you make him a child of God.
പെട്ടെന്ന് തന്നെ അവനെ ജലത്തിൽ സ്നാനപ്പെടുത്തി നിങ്ങൾ അവനെ ഒരു
ദൈവപൈതലാക്കും. Person has no understanding what it means to follow Jesus and he has no interest in following Jesus.
അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ യേശുവിനെ അനുഗമിക്കുന്നതിനെ കുറിച്ച് ഒരു അറിവോ ഇല്ല, അവന് അതേക്കുറിച്ച് ഒരു താല്പര്യവും ഇല്ല.
അവന്
നിങ്ങളുടെ സഭയിൽ ചേരുക
മാത്രമായിരുന്നു.
നിങ്ങളുടെ സഭയിൽ ചേർന്നതുകൊണ്ട് അവനെന്തോ ചില മെച്ചപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നു.
യൂഷ്വലി സം ഏർത്ലി ബെനിഫിറ്റ്,
പലപ്പോഴും ഭൗതികമായിട്ടുള്ള ചില മെച്ചപ്പെട്ട കാര്യങ്ങൾ ലഭിക്കുന്നു.
Maybe he was from low class in society, nobody respected him. In your church you respect him. He says it's a good place to be here.
അവൻ ഒരുപക്ഷെ സമൂഹത്തിൽ താഴ്ന്ന നിലയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ സഭയിൽ വരുമ്പോൾ അവന് വേണ്ടത്ര ബഹുമാനം ലഭിക്കുന്നു. അവൻ പറയുന്നു, ഇവിടെ അവർ യേശുവിന്റെ ശിഷ്യന്മാരല്ല.
They only want respect.
അവർക്ക് മറ്റുള്ളവരുടെ ബഹുമാനം.
They want money.
അവർക്ക് പണമാണ് വേണ്ടത്.
And you gather them and call that the church. It's a dishonor to the name of Jesus Christ.
നിങ്ങൾ അങ്ങനെയുള്ളവരെ ചേർത്തുകൂട്ടി നിങ്ങൾ സഭ എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ നാമത്തിന് ഒരു നിന്ദയാണ്.
Or it could be some rich man.
ഒരുപക്ഷെ അതൊരു ധനികനായ വ്യക്തിയാണ്.
He comes to your church like a big man.
നിങ്ങളുടെ സഭയിൽ ഒരു വലിയ മനുഷ്യനായി അവൻ വരുന്നു.
And you're happy to have some big man like that in your church.
അങ്ങനെയുള്ള ഒരു വലിയ മനുഷ്യനെ നിങ്ങളുടെ സഭയിൽ ചേർക്കാൻ നിങ്ങൾക്കും
താൽപര്യമുണ്ട്. He could be your biggest problem in the days to come.
വരുവാനുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സഭയിൽ ഏറ്റവും പ്രശ്നക്കാരൻ അവനായിരിക്കും.
We don't care for the poor or the rich. We want the disciples of Jesus Christ.
നമ്മുടെ സഭകളിൽ നമുക്ക് പണക്കാരോ പാവപ്പെട്ടവരോ അല്ല വേണ്ടത്. നമുക്ക് യേശുവിന്റെ ശിഷ്യന്മാരെയാണ് വേണ്ടത്.
Those who want to be one flesh with Jesus.
യേശുവിനോട് ഒരു ശരീരമായി ഒരു
ജനമായിട്ടുള്ളവർ.
അവൻ നടന്നതുപോലെ നടക്കുവാൻ താല്പര്യമുള്ളവർ. അവർ വിശുദ്ധന്മാരായി തീരുവാൻ ആഗ്രഹമുള്ളവർ.
This is the mystery of the church.
ഇതാണ് സഭ എന്ന
ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
യേശുക്രിസ്തുവിന്റെ ശരീരം
കണക്ടഡ് ടു ഹിം ജസ്റ്റ് ലൈക് ദിസ് ബോഡി ഈസ് കണക്ടഡ് ടു ദ ഹെഡ്.
നമ്മുടെ ഈ ശരീരം തലയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അങ്ങനെ തന്നെ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
വൺ വണ്ടർഫുൾ തിങ് അബൌട്ട് പീപ്പിൾ ഹു ആർ കണക്ടഡ് ലൈക് ദിസ്,
ഇങ്ങനെ യേശുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരെ കുറിച്ച് അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്.
ഇറ്റ്സ് വെരി ഈസി ഫോർ ദം ടു വർക്ക് ടുഗദർ.
അങ്ങനെയുള്ളവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ വളരെ എളുപ്പം.
മൈ റൈറ്റ് ഹാൻഡ് ഹാസ് ഓൾ ദി ഇമ്പോർട്ടന്റ് വർക്ക് ഇൻ മൈ ലൈഫ്, ബട്ട് ലെഫ്റ്റ് ഹാൻഡ് ഹാസ് നെവർ ബീൻ ജെലസ് ഓഫ് ഇറ്റ് വൺസ് ഇൻ ദി ലാസ്റ്റ് 68
ഇയേഴ്സ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ എന്റെ വലതു കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്രയും വർഷമായിട്ടും എന്റെ ഇടത്തെ കൈക്ക് ആ കാര്യത്തിൽ ഒരു അസൂയയില്ല.
ദേർ ഈസ് നോ പാർട്ട് ഓഫ് ദിസ് ബോഡി ദാറ്റ് ഫൈറ്റ്സ് വിത്ത് ദി അദർ.
എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗവും മറ്റൊരു അംഗത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യാറില്ല.
I don't suddenly find my hand slapping my face. It doesn't happen.
എന്റെ കൈ പെട്ടെന്ന് എന്റെ മുഖത്തിനിട്ട് ഒരടി വരുന്നത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.
It happens in so-called churches, but it doesn't happen in this body.
എന്നാൽ സഭയെന്ന് പറയുന്ന ശരീരത്തിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ശരീരത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല.
This hand is not sneakily trying to harm this body in some way.
എന്റെ ഈ കൈ എങ്ങനെയെങ്കിലും രഹസ്യത്തിൽ ഈ ശരീരത്തെ മുറിപ്പെടുത്താൻ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
That happens in churches where people sit and backbite against each other.
എന്നാൽ അന്യോന്യം backbiting
and
ദൂഷണം പറയുന്നതിൽ അങ്ങനെ ഉള്ള വ്യക്തികളെ സഭയിൽ കാണുന്നു.
That is happening in your church.
ഇങ്ങനെയുള്ള കാര്യം നിങ്ങളുടെ സഭകളിൽ സംഭവിക്കുന്നു.
Why not fall on your face and say, Lord, we are not the body of Christ.
നിലത്ത് വീണ് മുഖം കമിഴ്ത്തി ദൈവത്തോട് പറയുക, കർത്താവേ ഞങ്ങൾ നിന്റെ ശരീരമാകുന്നു.
Instead of pointing your finger at that person and the problem is with him and the problem is with that person.
ആ വ്യക്തിയാണ് പ്രശ്നക്കാരൻ, ഈ വ്യക്തിയാണ് പ്രശ്നക്കാരൻ, അവിടെയാണ് പ്രശ്നം എന്ന് പറയാതെ.
That's the great tactic of the devil.
അത് സാത്താന്റെ വലിയൊരു തന്ത്രമാണ്.
He is the accuser of the brethren.
അവൻ വിശ്വാസികളെ ദൂഷണം കുറ്റപ്പെടുത്തുന്നവനാണ്.
Don't be a fool to accuse the brethren.
വിശ്വാസികളെ കുറ്റപ്പെടുത്തുന്ന ഒരു മൂഢനായി നിങ്ങൾ തീരരുത്.
Point your finger at the devil and say, you're the cause of the problem, not this brother or that brother.
നിന്റെ കൈവിരൽ സാത്താന്റെ നേരെ ചൂണ്ടി പറയുക, നീയാണ് ഇവിടെ പ്രശ്നമുണ്ടാക്കിയത്, ഇവരല്ല.
And you blinded me first of all for so many years to the truth of the mystery of the church.
സഭയുടെ മർമ്മം കാണുന്നതിൽ നിന്ന് എന്റെ കണ്ണുകളെ പല വർഷങ്ങളായി നീ നിരോധിച്ചു.
And Satan, you're not going to blind my eyes anymore.
സാത്താനെ, ഇനി എന്റെ കണ്ണുകളെ നിനക്ക് കുരുടാക്കുക.
My Lord is going to build my church in the locality where I live.
എന്റെ കർത്താവ് ഞാനായിരിക്കുന്ന ഈ സ്ഥലത്ത് അവന്റെ സഭയെ പണിയും.
My eyes have been opened to the mystery of the church.
എന്റെ കണ്ണുകൾ സഭ എന്ന മർമ്മം മനസ്സിലാക്കുവാനായി.
And even if it's only two or three, it'll be the body of Christ.
രണ്ടോ മൂന്നോ പേരെ എവിടെയുള്ളതെങ്കിലും അത് കർത്താവിന്റെ ശരീരമായ സഭയായി തീരും.
May the Lord help us.
ദൈവം നമ്മെ സഹായിക്കട്ടെ.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗസ്വപിതാവേ,
forgive us that we have been satisfied with third-rate, substandard work in the church for so many years.
മൂന്നാം കിട നിലവാരമില്ലാത്ത പ്രവൃത്തിയാൽ ഞങ്ങൾ സഭയിൽ ഇതുവരെ സംതൃപ്തരായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളോട് ക്ഷമിക്കണമേ.
Forgive us for dishonoring your name.
നിന്റെ നാമത്തെ ബഹുമാനിക്കാതിരുന്നത് ഞങ്ങളോട് ക്ഷമിക്കണമേ.
Forgive us for not having faith that you are still a God who can do miracles.
നീ ഇന്നും അത്ഭുതങ്ങളുടെ ദൈവമാണ് എന്ന് വിശ്വസിക്കാതിരുന്ന കാര്യം ഞങ്ങളോട് ക്ഷമിക്കണമേ.
We know the greatest miracle is to make two believers one with each other.
രണ്ട് വിശ്വാസികളെ ഒന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ഞങ്ങൾ അറിയുന്നു.
To make a husband and wife one with each other.
ഒരു ഭർത്താവിനെയും ഭാര്യയെയും യഥാർത്ഥമായി ഒന്നാക്കുക എന്നുള്ളതാണ് വലിയ അത്ഭുതം.
Do that miracle in abundance in our midst in the days to come.
വരുവാനുള്ള ദിവസങ്ങളിൽ ഈ അത്ഭുതങ്ങളെ ഞങ്ങളുടെ ഇടയിൽ വളരെ അധികമായി.
So that we know what it is to cleave to you and also to cleave to one another.
എങ്ങനെയാണ് നിന്നോടും ഞങ്ങൾ അന്യോന്യവും പറ്റിച്ചേർന്നിരിക്കുക എന്ന് ഞങ്ങൾ അറിയേണ്ടതിന് ഞങ്ങളെ സഹായിക്കണം.
We read in your word that you want to cleave to us.
നിന്റെ വചനത്തിൽ ഞങ്ങൾ കാണുന്നു ഞങ്ങളോട് പറ്റിച്ചേരുവാൻ നീ ആഗ്രഹിക്കുന്നു.
Open our eyes to this great mystery.
ഈ വലിയ മർമ്മം മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ.
We believe it's the most important thing in the days in which we live.
ഈ ഞങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാന കാര്യം ഇതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
We pray the birds of the air will not take away the seed you've sown in these days in our hearts and minds.
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ വിതച്ച ഈ വചനത്തിന്റെ വിത്ത് ആകാശപ്പുറവുകൾ എടുത്തുകൊണ്ട് പോകാതിരിക്കുവാൻ നീ സഹായിക്കണം.
Preserve it until it brings forth fruit for eternity.
അത് നിത്യതയോളം ഫലം തരുന്നതുവരെ നീ അതിനെ കാത്തുസൂക്ഷിക്കണം.
We pray in the name of our Lord Jesus.
ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
For his glory.
അവന്റെ മഹത്വത്തിനായി. ആമേൻ.